السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون
വിശ്വസിച്ചവരെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ തക്വ ഉള്ളവരായിത്തീരുന്നതിനു വേണ്ടി അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്ക് ഒരു റമദാൻ മാസത്തിൽ കൂടി കടന്നുപോകാനുള്ള തൗഫീക്ക് ലഭിക്കുകയാണ്. അത് ഇന്നലെ മുതൽ ആരംഭിച്ചു. ഈ മാസത്തിൽ മുസ്ലിങ്ങളുടെ വലിയ സംഖ്യ നോമ്പ് എടുത്തുകൊണ്ട് മസ്ജിദുകളിൽ നമസ്കാരത്തിലും തറാവീഹിലും മറ്റും വരുന്നു. ഈ കാര്യത്തിലേക്ക് ശ്രദ്ധയുണ്ടാകുന്നു. നമ്മുടെ പള്ളികളിലും ഈ ദിവസങ്ങളിൽ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ജനസംഖ്യ ഉണ്ടാകുന്നു. ഞാൻ തിലാവത്ത് ചെയ്ത ആയത്ത് ഇപ്പോൾ അത് MTAയിലും വളരെ അധികമായി അതിന്റെ തിലാവത്ത് നടക്കാറുണ്ട്. ഇത് ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കിയിരിക്കുന്നത്. അതിന്റെ ഉദ്ദേശ്യം തക്കുവയാണ്. മുൻ മതങ്ങളിലും വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കിയത് അതിന്റെ ഉദ്ദേശവും തക്കുവയായിരുന്നു. ഇന്ന് ആ മതങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ പക്കൽ ആ മതങ്ങളുടെ അധ്യാപനങ്ങൾ യഥാർത്ഥ രൂപത്തിലില്ല, അതനുസരിച്ചുള്ള കർമ്മങ്ങളും ഇല്ല. അതുപോലെ തന്നെ തക്കുവയും അവരിൽ ഇല്ല. എന്നാൽ ഇസ്ലാം ഒരു സ്ഥായിയായ മതം ആണ്, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മതം ആണ്, അതിന്റെ അധ്യാപനം എന്നെന്നും നിലനിൽക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ ലോകത്തിലെ ഓരോ കോണുകളിലും ഇന്നും അതിന്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ നിലവിലുണ്ട്. തഖ്വയിൽ ചരിക്കുന്നവർക്ക് മാർഗദർശനവുമാണ് അത്. അല്ലെങ്കിൽ അതിന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവർ എപ്പോഴും തഖ്വയിൽ ചരിക്കുന്നവരായിരിക്കും. അവർക്ക് ഒരു മാർഗദർശനമാണ് അത്. പിന്നീട് അവസാന കാലഘട്ടത്തിൽ നമ്മുടെ പരിഷ്കരണത്തിനും വിശുദ്ധ ഖുർആന്റെ പ്രചാരണത്തിനും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിപ്പിക്കുന്നതിനും മാർഗദർശനം നൽകുന്നതിനും വേണ്ടി അള്ളാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിയോഗിച്ചയച്ചു. നമുക്ക് അങ്ങയെ വിശ്വസിക്കാനുള്ള തൗഫീക്ക് നൽകുകയും ചെയ്തു. നാം അഹമ്മദികളുടെ വലിയ ഉത്തരവാദിത്വമാണ് നോമ്പിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുക. ആ ലക്ഷ്യം കരസ്ഥമാക്കുന്നതിനായി പരിശ്രമിക്കുക ഏതൊന്നാണോ റമദാന്റെ ലക്ഷ്യമായിട്ടുള്ളത്, അതായത് തഖ്‌വ ഉണ്ടാക്കിയെടുക്കുക, തഖ്‌വയിൽ പുരോഗതി കൈവരിക്കുക. ഈ ആയത്തിന് ശേഷം ഉള്ള ആയത്തുകളിൽ നോമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൽപ്പനകളുടെ വശങ്ങൾ വിവരിച്ചിരിക്കുന്നു, വിശദീകരണം നൽകിയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും അള്ളാഹുവിന്റെ കൽപ്പനകൾ വിശ്വസിക്കാനും ദുആയിലേക്ക് ശ്രദ്ധ ചെലുത്താനും പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ എല്ലാ കാര്യങ്ങളുടെയും ചുരുക്കം ഈ ആയത്തിന്റെ ഒരു വാക്കിൽ വിവരിച്ചിരിക്കുന്നു, ലക്ഷ്യം തഖ്‌വ സ്വായത്തമാക്കുക എന്നതാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുക, അവന്റെ ഇബാദത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഈ മാസത്തിൽ പ്രത്യേകിച്ച് പരിശ്രമിക്കുക. എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഇതനുസരിച്ചുള്ള പ്രവർത്തനം തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗം ആക്കി മാറ്റുന്നത് എളുപ്പമായി തീരുന്നതിനു വേണ്ടി. റമദാനിൽ നാം തഖ്‌വ സ്വായത്തമാക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ പരിശ്രമിക്കുന്നവരായി തീരുമ്പോൾ നമ്മുടെ ഇബാദത്തുകളിലേക്ക് ശ്രദ്ധിക്കുന്നവരായി തീരും. അഥവാ നാം തഖ്‌വയിൽ ചരിക്കുന്നതിനായി ശ്രമിച്ചുകൊണ്ട് നോമ്പെടുക്കുകയാണ് എങ്കിൽ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിലേക്ക് ശ്രദ്ധയുണ്ടാകും. അള്ളാഹുവിന്റെ കൽപ്പനകൾ അന്വേഷിച്ചുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധയുണ്ടാകും. അഥവാ നാം തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല എങ്കിൽ ആ തിന്മകൾ നമ്മുടെ സ്വന്തം വ്യക്തിത്വത്തിൽ മാത്രം സ്വാധീനം ചെലുത്തുന്നതാകട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്നതാകട്ടെ, അത് ഉപേക്ഷിക്കുന്നതിലൂടെ മാത്രമേ നോമ്പിന്റെ ഉദ്ദേശം പൂർത്തിയാവുകയുള്ളൂ. അഥവാ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നോമ്പിന്റെ ഉദ്ദേശം പൂർത്തിയാവുകയില്ല. ഇത് തന്നെയാണ് തഖ്‌വ. അഥവാ നോമ്പ് എടുത്തുകൊണ്ടും നാം നമ്മളിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ തങ്ങളുടെ പ്രവൃത്തിയിലും കാര്യങ്ങളിലും അനാവശ്യ അഹങ്കാരവും അഹംഭാവവും ഉണ്ടെങ്കിൽ, സ്വയേഷ്ടത്തിന്റെ ശീലം ഉണ്ടെങ്കിൽ, ആളുകളെ കൊണ്ട് പ്രശംസിപ്പിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ, തങ്ങളുടെ കീഴിലുള്ളവരെ കൊണ്ട് പുകഴ്ത്തി പറയിപ്പിക്കുന്നതിനെ നാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും പുകഴ്ത്തി പറഞ്ഞാൽ അയാളിൽ വളരെയധികം സന്തുഷ്ടനായി അല്ലെങ്കിൽ അതിനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇതൊന്നും തഖ്‌വയല്ല. നോമ്പിൽ കലഹം, ബഹളം, കളവ്, കുഴപ്പങ്ങളിൽ നിന്ന് നാം രക്ഷപ്പെടുന്നില്ല എങ്കിൽ ഇത് തഖ്‌വയല്ല. നോമ്പിൽ ഇബാദത്തുകളിലും ദുആകളിലും നല്ല കാര്യങ്ങളിലും സമയം ചെലവ് ചെയ്യുന്നില്ല എങ്കിൽ അത് തഖ്‌വയല്ല, നോമ്പിന്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്നില്ല. റമദാനിൽ തിന്മകളെ ഉപേക്ഷിക്കുകയും നന്മ സ്വായത്തമാക്കുകയും ചെയ്യുന്നതിലൂടെയാണ് നോമ്പിന്റെ ലക്ഷ്യം പൂർത്തിയാകുന്നത്. മനുഷ്യൻ ഇതിൽ സ്ഥിരചിത്തനായി ഇരിക്കാൻ പരിശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നോമ്പിന്റെ ലക്ഷ്യം കരസ്ഥമാക്കുന്ന ആളായി മാറുന്നു. അല്ല എങ്കിൽ ഈ ലക്ഷ്യം കരസ്ഥമാക്കുകയല്ല, മറിച്ച് പട്ടിണി കിടക്കുകയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അള്ളാഹുവിന് നിങ്ങൾ പട്ടിണി കിടക്കേണ്ടതിന്റെ യാതൊരു ആവശ്യവുമില്ല, അഥവാ നിങ്ങൾ ഈ ലക്ഷ്യം കരസ്ഥമാക്കുന്നില്ല എങ്കിൽ. ചില ആളുകൾ നോമ്പിന്റെ പേരിൽ വഞ്ചിക്കുകയും ചെയ്യുന്നു, അവർ പട്ടിണി പോലും കിടക്കുന്നില്ല. പ്രത്യക്ഷത്തിൽ ഈ പ്രകടനം നടത്തുന്നു ഞങ്ങൾ നോമ്പെടുത്തിട്ടുണ്ട്. എന്നാൽ നോമ്പ് അവർക്കുണ്ടായിരിക്കുകയില്ല. അത്തരം ആളുകളാണ് അവർ. അവർക്ക് തങ്ങളുടെ ഭക്ഷണപാനീയത്തിന്റെ മേൽ പോലും നിയന്ത്രണമില്ല. ഏതാനും മണിക്കൂറുകൾ അള്ളാഹുവിനു വേണ്ടി തങ്ങളെ ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ല. അത്തരത്തിലുള്ള ആളുകളാണ് എങ്കിൽ മറ്റു കാര്യങ്ങളിൽ തങ്ങളുടെ ആത്മാവിനുമേൽ എങ്ങനെ നിയന്ത്രണം കൊണ്ടുവരാനാണ്? ഇന്നലത്തെ കാര്യമാണ് ഇവിടെ മുസ്ലിങ്ങളുടെ നോമ്പിനെ കുറിച്ച് പത്രത്തിൽ ഒരു പഠനം പ്രസിദ്ധീകരിക്കപ്പെട്ടു. അത് ഈ ഫലം ആണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെയുള്ള യുവാക്കളിൽ ഭൂരിഭാഗവും നോമ്പ് കേവലം കാണിച്ചുകൂട്ടാൻ വേണ്ടി മാത്രമാണ് എടുക്കുന്നത്. നോമ്പിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് അവർക്ക് യാതൊരറിവും ഇല്ല. ഒരു യുവാവിന്റെ ഇന്റർവ്യൂ എടുത്തു, ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു മതമില്ലാത്ത ആൾ, ഏതായിരുന്നാലും ഒരു അമുസ്ലിം. അതിൽ ആ യുവാവ് പറഞ്ഞു, ഞാൻ രാവിലെ അത്താഴവും കഴിച്ച് തന്റെ വീട്ടുകാരോടൊപ്പം നോമ്പെടുത്തു. വളരെ കൃത്യമായി ഞങ്ങളുടെ വീട്ടിൽ അത്താഴത്തിനും നോമ്പു തുറക്കുന്നതിനുമുള്ള സംവിധാനമുണ്ട്, ഉണ്ടാക്കാറുണ്ട്. എന്റെ മാതാവിന് 64 വയസ്സ് പ്രായമുണ്ട്, ഷുഗർ രോഗിയാണ്, നോമ്പും എടുക്കാറുണ്ട്. എന്നിരുന്നാലും വളരെ കൃത്യമായി ഞങ്ങൾക്ക് നോമ്പു തുറക്കുന്നതിനു വേണ്ടി വിവിധങ്ങളായ വിഭവങ്ങൾ തയ്യാറാക്കുന്നു. ഞങ്ങൾ ഇനി ചെന്ന് നോമ്പു തുറക്കും. എന്നാൽ ആ യുവാവ് പറഞ്ഞു, യാഥാർത്ഥ്യം ഇതാണ്, സാമൂഹികമായ സമ്മർദ്ദം കൊണ്ട് അല്ലെങ്കിൽ വീട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രത്യക്ഷത്തിൽ ഇത് ചെയ്യുന്നു. എനിക്ക് നോമ്പുണ്ട്, ഞാൻ ഇന്ന് രാവിലെ അത്താഴവും കഴിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഉച്ചക്ക് ഞാൻ ഫ്രീസൺ ചിപ്സ് കഴിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇംഗ്ലണ്ടിൽ എന്നെ പോലുള്ള ആയിരക്കണക്കിന് യുവാക്കളുണ്ട് ഇത്തരത്തിലുള്ള നോമ്പെടുക്കുന്നവരായി. ഇതാണ് ചില ആളുകളുടെ നോമ്പിന്റെ യാഥാർത്ഥ്യം. മറ്റു ചിലർ മുഴുവൻ ദിവസവും പട്ടിണി കിടന്നാലും നമസ്കാരത്തിലേക്കും ഇബാദത്തുകളിലേക്കും ശ്രദ്ധിക്കുന്നവരായിരിക്കുകയില്ല. എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? ഒന്നോ രണ്ടോ നമസ്കാരം അനുഷ്ഠിക്കും, അത്രമാത്രം. അല്ലാഹുവിന്റെ വിലക്കുകളിലേക്കും കൽപ്പനകളിലേക്കും ഒരു ശ്രദ്ധയും ഉണ്ടാവുകയില്ല. ഇത്തരത്തിലുള്ള നോമ്പുകൾ പിന്നീട് ആ ലക്ഷ്യം പൂർത്തിയാക്കുകയില്ല. ഏതൊന്നാണോ അല്ലാഹു പറഞ്ഞു തന്നിട്ടുള്ളത്, നിങ്ങൾ തഖ്വ കരസ്ഥമാക്കുന്നവരായി തീരുക. നാം അഹമ്മദികൾക്ക് വലിയ ഉത്തരവാദിത്വമാണുള്ളത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിശ്വസിച്ചതിനു ശേഷം തങ്ങളുടെ നോമ്പിനോടുള്ള കടമ ഈ വിധത്തിൽ പൂർത്തിയാക്കാൻ ശ്രമിക്കുക, ഏതുപോലെ അതിന്റെ കടമ നിർവഹിക്കാൻ അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ടോ ഇത് മനസ്സിലാക്കുന്നതിനു വേണ്ടി ശ്രമിക്കുക. എന്താണ് തഖ്വ? നാം അത് എങ്ങനെയാണ് സ്വായത്തമാക്കേണ്ടത്? ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം വിവിധ അവസരങ്ങളിൽ തഖ്വയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആരാണ് മുത്തഖി? യഥാർത്ഥത്തിലുള്ള സന്തോഷവും അനുഭൂതിയും യഥാർത്ഥത്തിൽ തഖ്വയിലൂടെയാണ് ലഭിക്കുന്നത്. അതല്ലാതെ ഭൗതിക ആനന്ദാനുഭൂതികളിൽ അല്ല സന്തോഷമുള്ളത്. ഏതുവിധേനയാണ് നാം നന്മ ചെയ്യേണ്ടത്? മനുഷ്യൻ യഥാർത്ഥ മുഅ്മിൻ ആയിത്തീരുന്നതിനു വേണ്ടി തങ്ങളുടെ എല്ലാ ജോലിയും അല്ലാഹുവിന്റെ ഇഷ്ടവും പ്രീതിയും കരസ്ഥമാക്കുന്നതിനു വേണ്ടി ചെയ്യേണ്ടതാണ്. ഈ ഒരു കാര്യമാണ് മുഅ്മിനിലും കാഫിറിലും വ്യതിരിക്തത ഉണ്ടാക്കുന്നത്. ഇതും അവിടുന്ന് നമുക്ക് പറഞ്ഞു തന്നു. അല്ലാഹുവിന്റെ മഅ്രിഫത്തിൽ മനുഷ്യൻ പുരോഗതി കൈവരിക്കുക, വരുന്ന ഓരോ ദിവസവും നമുക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കണം. അല്ലാതെ അവിടെ തന്നെ നിൽക്കുന്നവരാകരുത്. അതല്ലാതെ സാമൂഹിക സമ്മർദ്ദം കൊണ്ട് മാത്രം കാണിക്കാൻ വേണ്ടി നോമ്പെടുക്കുന്നവരെ പോലെ ആകരുത്. ഇതുപോലെ ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം നൽകുകയുണ്ടായി. തക്വയിൽ പുരോഗതികരിക്കുന്നതിന് വേണ്ടിയല്ല. ഏതായിരുന്നാലും ഇപ്പോൾ ഞാൻ തക്വയെക്കുറിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിവിധ ഉദ്ധരണികൾ സമർപ്പിക്കുന്നതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായി, തക്വയിൽ ചരിക്കുന്നതിനായി ഉപദേശിച്ചുകൊണ്ട് തന്റെ ഒരു ഇൽഹാമിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറയുന്നു, ഈ കാര്യം തക്വ എല്ലാ മുൻ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെയും ചുരുക്കമാണ്. അവിടുന്ന് പറയുന്നു, ജൽസയെക്കുറിച്ചാണ് പറയുന്നത്. ഇന്നലെ, അതായത് 22 ജൂൺ 1899 വളരെയധികം തവണ അള്ളാഹുവിൽ നിന്ന് ഇൽഹാമുണ്ടായി, നിങ്ങൾ മുത്തഖീങ്ങളായിത്തീരുക, തഖ്വയുടെ സൂക്ഷ്മമായ മാർഗങ്ങളിലൂടെ ചരിക്കുക, അപ്പോൾ അള്ളാഹു നിങ്ങളോടൊപ്പം ഉണ്ടാകും. പറയുന്നു, ഇത് കാരണം എന്റെ ഹൃദയത്തിൽ വലിയ വേദനയുണ്ടായി. ഞാൻ എന്തു ചെയ്യാനാണ്? നമ്മുടെ ജമാഅത്ത് യഥാർത്ഥ തഖ്വയും പരിശുദ്ധിയും കൈവരിക്കുന്നതിനായി. വീണ്ടും പറയുന്നു, ഞാൻ ഇത്രമാത്രം ദുആ ചെയ്യുന്നു. ദുആ ചെയ്ത് ചെയ്ത് ക്ഷീണം അതീശത്വം നേടുന്നു. ചില സമയത്ത് അബോധാവസ്ഥയുടെയും മരണത്തിന്റെയും അടുത്തുവരെ അവസ്ഥയെത്തുന്നു. പറഞ്ഞു, ഏതുവരെ ഒരു ജമാഅത്ത് അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ മുത്തഖിയായിത്തീരുന്നില്ലയോ അള്ളാഹുവിന്റെ സഹായം അതിന്റെ കൂടെ ഉണ്ടാവുകയില്ല. പറയുന്നു, തഖ്വ ഒരു ചുരുക്കമാണ് എല്ലാ പരിശുദ്ധ ഗ്രന്ഥങ്ങളുടെയും, തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും അധ്യാപനങ്ങളുടെയും. വിശുദ്ധ ഖുർആൻ ഒരു വാക്കിൽ അള്ളാഹുവിന്റെ മഹത്തായ അഭീഷ്ടവും പൂർണ്ണ തൃപ്തിയുടെയും കാര്യം പ്രകടിപ്പിച്ചു, അതായത് തഖ്വ എന്ന വാക്കുകൊണ്ട്. പറയുന്നു, ഞാൻ ഈ വ്യാകുലതയിലാണ്. തന്റെ ജമാഅത്തിൽ യഥാർത്ഥത്തിലുള്ള മുത്തഖീങ്ങളും ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം കൽക്കുന്നവരും അള്ളാഹുവിലേക്ക് പൂർണ്ണമായും വിച്ഛേദിച്ചു വരുന്നവരും വ്യതിരിക്തരായിരിക്കുക, ചില ദീനീ പ്രവർത്തനങ്ങൾ അവരെ ഏൽപ്പിക്കുക. പിന്നീട് ഞാൻ ലോകത്തിലെ ദുഃഖത്തിലും പ്രയാസത്തിലും കുടുങ്ങിയവരും രാവും പകലും മൃതമായ ഭൗതികതയെ അന്വേഷിച്ച് ജീവിതം നഷ്ടപ്പെടുന്നവരെയും ഒരു വിലയും വെക്കുകയില്ല. ഈ വേദനയാണ് അങ്ങേക്കുണ്ടായിരുന്നത്. എന്റെ ജമാഅത്തിലെ ഓരോ വ്യക്തിയും തഖ്വയിൽ ചരിക്കുന്നവരായിത്തീരണം. അതല്ലാതെ ഭൗതികതയുടെ ദുഃഖം മാത്രം അവരെ വേദനിപ്പിക്കുന്നതാകരുത്. വീണ്ടും ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് തഖ്വയിൽ ചരിക്കുക എന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ ശരീഅത്തിന്റെ ചുരുക്കം. അഥവാ ദുആയുടെ സ്വീകാര്യത ആഗ്രഹിക്കുന്നുവെങ്കിൽ തഖ്വയിൽ ചരിക്കുക. അവിടുന്ന് പറയുന്നു, തഖ്വയുടെ മാർഗം സ്വായത്തമാക്കുക. കാരണം തഖ്വയാണ് ആ കാര്യം ഏതൊന്നിനെയാണോ ശരീഅത്തിന്റെ ചുരുക്കം എന്ന് പറയാൻ സാധിക്കുന്നത്. അഹമ്മദികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അഥവാ ശരീഅത്തിനെ ചുരുങ്ങിയ നിലയിൽ വിവരിക്കാൻ ഉദ്ദേശിച്ചാൽ ശരീഅത്തിന്റെ കഴമ്പ് എന്ന് പറയുന്നത് തഖ്വ മാത്രമാകാനാണ് സാധ്യത. തഖ്വയുടെ സ്ഥാനവും മാനവും പലതാണ്. എന്നാൽ സത്യവാനായ അന്വേഷിയായിക്കൊണ്ട് പ്രാരംഭഘട്ടങ്ങളും സ്ഥാനവും സ്ഥിരചിത്തതയോടും ആത്മാർത്ഥതയോടും കൂടി താണ്ടിയാൽ ആ നന്മയും സത്യാന്വേഷണവും കാരണം ഉന്നത സ്ഥാനം കരസ്ഥമാകുന്നു. സ്ഥിരചിത്തതയോടുകൂടി എല്ലാ നന്മയും, അത് ചെറിയ നന്മ ആകട്ടെ വലിയ നന്മ ആകട്ടെ, അതിലേക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമാണുള്ളത്. അവിടുന്ന് പറയുന്നു, അല്ലാഹു പറയുന്നു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അഥവാ അല്ലാഹു മുത്തഖീങ്ങളുടെ ദുആ സ്വീകരിക്കുന്നു, അഥവാ ഇത് അവന്റെ വാഗ്ദാനമാണ്. അവന്റെ വാഗ്ദാനത്തിൽ ഒരിക്കലും ലംഘനം ഉണ്ടാവുകയില്ല. അവൻ ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുകയില്ല. ഇതുപോലെ അവൻ പറയുന്നു, ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്. ഏതവസ്ഥയിൽ തഖ്വയുടെ നിബന്ധന ദുആ സ്വീകാര്യതയ്ക്കായി ഒരടിസ്ഥാന നിബന്ധനയാക്കിയിരിക്കുന്നുവോ അതിനെ മാറ്റി നിർത്താൻ സാധിക്കുകയില്ല. ദുആ സ്വീകാര്യതയ്ക്കായി തഖ്വ എന്നത് നിർബന്ധമാണ്. പറയുന്നു, മനുഷ്യൻ അസദ്ധനും വഴിതെറ്റവനുമായി അഥവാ ദുആ സ്വീകാര്യത ആഗ്രഹിച്ചാൽ അയാൾ വിഡ്ഢിയും മൂടനും അല്ലേ? അതുകൊണ്ട് നമ്മുടെ ജമാഅത്തിന് നിർബന്ധമാണ് എത്രത്തോളം സാധ്യമാണ് അവരിൽ എല്ലാവരും തഖ്വയുടെ മാർഗത്തിൽ ചരിക്കുക, ദുആ സ്വീകാര്യതയുടെ മാധുര്യവും അനുഭൂതിയും കരസ്ഥമാക്കുന്നതിനു വേണ്ടി, ഈമാനിക വർധനവിൽ ഭാഗവാക്കാകുന്നതിനു വേണ്ടി. റമദാനിൽ പ്രയോജനമെടുക്കുന്നതിനു വേണ്ടിയുള്ള അടിസ്ഥാന ഒറ്റമൂലിയാണ് ഇത്. നമ്മുടെ നോമ്പും നമ്മുടെ ഓരോ കർമ്മവും തഖ്വ സ്വായത്തമാക്കുന്നതിനു വേണ്ടിയായിരിക്കണം. ഒരുപാട് ആളുകൾ പറയാറുണ്ട്, ദുആ സ്വീകരിക്കപ്പെടുന്നില്ല, ഞങ്ങൾ ഒരുപാട് ദുആ ചെയ്തു സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അവർ സ്വയം തങ്ങളുടെ ഉള്ളിൽ നോക്കേണ്ടതാണ്, ദീനിനാണോ ഉള്ളിൽ സ്ഥാനം ഉള്ളത്, തഖ്വയിൽ ചരിക്കുന്നവരാണോ, അതോ ഭൗതികതയുടെ കലർപ്പാണോ ഉള്ളിലുള്ളത്. ദുആ സ്വീകാര്യതയ്ക്കായി ഇതും ഒരു നിബന്ധനയാണ്. വീണ്ടും അവിടുന്ന് പറയുന്നു, യഥാർത്ഥത്തിൽ മുത്തഖീങ്ങൾക്കായി വലിയ വലിയ വാഗ്ദാനങ്ങളുണ്ട്. ഇതിനേക്കാൾ കൂടുതലായി എന്തുണ്ടാകാനാണ്? അല്ലാഹു മുത്തഖീങ്ങളുടെ വലിയായിരിക്കും. ഞങ്ങൾ ദൈവത്തിന്റെ സവിധത്തിലെ സമീപസ്ഥരാണെന്ന് പറയുകയും മുത്തഖീങ്ങളല്ലാതിരിക്കുകയും ചെയ്യുന്നവർ വ്യാജന്മാരാണ്. എന്നാൽ അവർ പാപത്തിന്റെയും തിന്മയുടെയും ജീവിതമാണ് കഴിച്ചുകൂട്ടുന്നത്. ഒരക്രമവും അനീതി കൂടി അവർ കൂടുതൽ ചെയ്യുന്നു. തങ്ങളുമായി വിലായത്തിന്റെയും ദൈവസാമീപ്യത്തിന്റെയും കാര്യം ഏറ്റുപറഞ്ഞുകൊണ്ട്, അതായത് ഈ നാമധാരികളായ മാത്തുക്കൾ, കാരണം അല്ലാഹു അതിനോടൊപ്പം മുത്തക്കിയായിരിക്കണം എന്ന് നിബന്ധന വെച്ചിട്ടുണ്ട്. വലിയോടൊപ്പം മുത്തക്കിയായിരിക്കണം എന്ന നിബന്ധനയാണുള്ളത്. പറയുന്നു, മറ്റൊരു നിബന്ധന കൂടി വെക്കുന്നു, അല്ല എങ്കിൽ ഇപ്രകാരം പറയാം, മുത്തക്കീങ്ങളുടെ ഒരു അടയാളം ഇതാണ്, ഇന്നല്ലാഹ മഅല്ലദീന തഖവ, അല്ലാഹു അവരോടൊപ്പമായിരിക്കും. അതായത് അവരെയാണ് അല്ലാഹു സഹായിക്കുക. ആരാണോ മുത്തഖീങ്ങളായിട്ടുള്ളത്, അല്ലാഹുവിന്റെ സാമീപ്യത്തിന്റെ തെളിവ് അവന്റെ സഹായത്തിലൂടെയാണ് ലഭിക്കുക. അഥവാ അല്ലാഹു സഹായിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. വിലായത്തിന്റെ ആദ്യത്തെ വാതിൽ അങ്ങനെ തന്നെ അടഞ്ഞുപോയി. രണ്ടാമത്തെ വാതിൽ ദൈവീക സഹായത്തിന്റെയും സാമീപ്യത്തിന്റെയും ഈ വിധത്തിലും അടച്ചു കളഞ്ഞിരിക്കുന്നു. അല്ലാഹുവിന്റെ സംസാരത്തിന്റെ വാതിൽ അടഞ്ഞുപോയി. ഇപ്പോൾ ഇവർ അല്ലാഹുവിന്റെ സഹായത്തിന്റെ വാതിലും അടച്ചു കളയാൻ ഉദ്ദേശിക്കുന്നു. അവിടെ നിന്ന് പറയുന്നു, ഓർത്തുകൊള്ളുക, അല്ലാഹുവിന്റെ സഹായം ഒരിക്കലും തന്നെ പാപികൾക്കും അഭിശുദ്ധികൾക്കും ലഭിക്കുകയില്ല. ഇതിന്റെ അടിസ്ഥാനം തഖ്വയിലാണുള്ളത്. അല്ലാഹുവിന്റെ സഹായം മുത്തഖീങ്ങൾക്കാണുള്ളത്. പറയുന്നു, മറ്റൊരു മാർഗം ഉണ്ട്. മനുഷ്യൻ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും അകപ്പെടും. വിവിധാവശ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിനുള്ള പരിഹാരവും അതിൽ നിന്നുള്ള മോചനവും തഖ്വയെയാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. അഥവാ പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ തഖ്വയിലൂടെയാണത് പൂർത്തിയാവുക, ഫലം ഉണ്ടാവുക. പറയുന്നു, ജീവിത വൃത്തിയുടെ ലഭ്യതക്കുറവ്, മറ്റു പ്രയാസങ്ങൾ, ഇതിൽ നിന്നുള്ള മോചനത്തിനുള്ള മാർഗം തഖ്വയാണ്. പറയുന്നു, മയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹു മുത്തഖീങ്ങൾക്കായി എല്ലാ പ്രയാസങ്ങളിലും ഒരു മാർഗം തുറന്നുകൊടുക്കുന്നു. അയാൾക്ക് അദൃശ്യത്തിൽ നിന്ന് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള മാർഗം എത്തിച്ചു കൊടുക്കുന്നു. അയാൾക്ക് ഈ വിധത്തിൽ റിസ്ക് നൽകപ്പെടുന്നു. അയാൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പോലും സാധിക്കുകയില്ല. ഈ ദുആയും വളരെയധികം ചെയ്യേണ്ടതാണ്. ഇതും ഓർത്തിരിക്കേണ്ടതാണ്. മയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. മനുഷ്യൻ ഇതെല്ലാം ഇപ്പോഴും ഓർത്തിരിക്കുക, അപ്പോൾ തഖ്വയിൽ ചരിക്കുന്നതിനും ശ്രദ്ധയുണ്ടാകും. പറയുന്നു, ഇപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, മനുഷ്യൻ ഈ ലോകത്ത് എന്താണ് ആഗ്രഹിക്കുന്നത്? മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം ലോകത്ത് ഇതാണ്, അവന് സുഖവും വിശ്രമവും ലഭിക്കണം. അതിനായി അല്ലാഹു ഒരു മാർഗമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അത് തഖ്വയുടെ മാർഗം എന്നാണ് പറയപ്പെടുന്നത്. മറ്റു മാർഗങ്ങളിൽ അതിന് വിശുദ്ധ ഖുർആന്റെ മാർഗം എന്നും പറയാവുന്നതാണ്. ഔലിയാക്കൾ അതിന്റെ പേര് സിറാത്തെ മുസ്തഖീം എന്നാണ് വെച്ചിരിക്കുന്നത്. ആരെങ്കിലും ഇങ്ങനെ പറയരുത്, നിഷേധിയുടെ പക്കലും ധനവും സ്വത്തും സമ്പത്തുമുണ്ട്, അവർ തങ്ങളുടെ ജീവിത സുഖങ്ങളിൽ മുഴുകുകയും ഉന്മത്തരുമാണ്. പറയുന്നു, ഞാൻ നിങ്ങളോട് സത്യമായും പറയുന്നു, ലോകത്തിന്റെ കണ്ണുകളിൽ നിന്ദ്യരായ ഭൗതികതയുടെ കണ്ണുകളിൽ സന്തോഷവാന്മാരായി തോന്നാം, എന്നാൽ യഥാർത്ഥത്തിൽ അവർ ഒരു അഗ്നിയിലും ദുഃഖത്തിലും അകപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ അവരുടെ രൂപം മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഞാൻ അത്തരം ആളുകളുടെ ഹൃദയത്തെയാണ് നോക്കിക്കാണുന്നത്. അവർ ഒരു ശിക്ഷയിലും ചങ്ങലയിലും ബന്ധനത്തിലും ബന്ധനസ്ഥരാണ്, അഗ്നിയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്, ചങ്ങലകളിൽ ബന്ധനസ്ഥരാണ്. ഏതുപോലെ പറയുന്നു, ഇന്ന അഅത്തദിനാലിൽ കാഫിരീന സലാസീല വഅഗ്ലാലം വസഈറ, നിശ്ചയമായും നാം നിഷേധികൾക്കായി ചങ്ങലകളും കുരുക്കുകളും നരകവും തയ്യാറാക്കി വച്ചിരിക്കുന്നു. അവിടുന്ന് പറയുന്നു, അവർ നന്മയിലേക്ക് വരിക തന്നെയില്ല. അതത്തരത്തിലുള്ള ചങ്ങലകളാണ്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ചങ്ങലകൾ കാരണം ഈ വിധത്തിൽ അമർന്നുകിടക്കുകയാണ്, മൃഗങ്ങളെക്കാളും അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കണ്ണുകൾ എപ്പോഴും ഭൗതിക ലോകത്തിലേക്കായിരിക്കും, ഭൂമിയിലേക്ക് കുനിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. പിന്നീട് ഉള്ളിന്റെ ഉള്ളിൽ ഒരു നീറ്റലും ജ്വലനവും ഉണ്ടായിരിക്കും. അഥവാ ധനത്തിൽ കുറവുണ്ടായാൽ, അല്ലെങ്കിൽ ഉദ്ദേശിച്ച പ്രകാരം ആസൂത്രണത്തിൽ വിജയം ലഭിച്ചില്ല എങ്കിൽ വിങ്ങുകയും നീറുകയും ചെയ്യുന്നു. ഏതുവരെ എന്നാൽ ചില സമയത്ത് മതിഭ്രമം പ്രാപിച്ചവരും ഭ്രാന്തരുമായിത്തീരുന്നു, അല്ലെങ്കിൽ കോടതികളിൽ കറങ്ങിത്തിരിഞ്ഞു നടക്കുന്നു. പറയുന്നു, ഇത് ശരിയായ കാര്യമാണ്. മതമില്ലാത്ത വ്യക്തിക്ക് നരകമല്ലാതെ മറ്റൊന്നും തന്നെയില്ല. തന്റെ അഗ്നിയിൽ സ്വയം കത്തുകയാണ്. അത്തരത്തിലുള്ള ഒരുപാട് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ പത്രത്തിൽ വായിക്കുന്നു. പറഞ്ഞു, അതുകൊണ്ട് അവർക്ക് സ്വസ്ഥതയും ശാന്തിയും ലഭിക്കുകയില്ല. ഏതൊന്നാണോ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഫലമായിട്ടുള്ളത്, ഏതുപോലെ മദ്യപാനി മദ്യം കഴിച്ച് വീണ്ടും ചോദിക്കുന്നുവോ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, ഒരു നീറ്റൽ പോലെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഭൗതികനായ വ്യക്തിയും ഒരു നരകത്തിലാണ്, കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അഗ്നിയുടെ ജ്വലനം ഒരു നിമിഷം പോലും അണയുന്നില്ല. യഥാർത്ഥത്തിലുള്ള സമൃദ്ധി ഒരു മുത്തക്കിക്കാണുള്ളത്. അതിനായി അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിനായി രണ്ട് സ്വർഗങ്ങളുണ്ട്. വീണ്ടും ഈ കാര്യത്തെ വിവരിച്ചുകൊണ്ട് കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ള സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും അടിസ്ഥാനം തക്വയിലാണ്. അവിടുന്ന് പറയുന്നു, മുത്തക്കിക്ക് യഥാർത്ഥ സന്തോഷം ഒരു കുടിലും ലഭിക്കും. അത് ഭൗതിക വ്യക്തിയായ ദുരാഗ്രഹിക്ക് ഭൗതികതയുടെ പൂജകനുമായ വ്യക്തിക്ക് ഉന്നതമായ കൊട്ടാരത്തിൽ പോലും ലഭിക്കുകയില്ല. മിതവ്യയമുണ്ടെങ്കിൽ, തക്വ ഉണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ പ്രീതികരസ്ഥമാക്കുന്ന ലക്ഷ്യമുണ്ടെങ്കിൽ, കുറഞ്ഞ അവസ്ഥയിലും മനുഷ്യൻ ചിലവുകൾ കഴിച്ചുകൂട്ടുന്നു, സമാധാനവും അനുഭൂതിയും ഉണ്ടാകുന്നു. എന്നാൽ വലിയ വലിയ ധനികൻ അനുഭൂതി ലഭിക്കുകയില്ല. പറയുന്നു, എത്രത്തോളം ഭൗതികത കൂടുതൽ ലഭിക്കുന്നു അത്രത്തോളം പരീക്ഷണങ്ങൾ മുന്നിൽ വരുന്നു. ഓർത്തുകൊള്ളുക, യഥാർത്ഥത്തിലുള്ള സന്തോഷവും അനുഭൂതിയും ഭൗതിക വ്യക്തിയുടെ ഭാഗത്തല്ല ഉള്ളത്. ധനത്തിന്റെ ആധിക്യം, ഉന്നതമായ വസ്ത്രങ്ങൾ, ഭക്ഷണം എന്നിവ ഏതെങ്കിലും സന്തോഷത്തിന് കാരണമാണെന്ന് ഒരിക്കലും ഒരിക്കലും വിചാരിക്കരുത്. മറിച്ച് അതിന്റെ അടിസ്ഥാനം തക്വയിലാണുള്ളത്. ഈ എല്ലാ കാര്യങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കും, യഥാർത്ഥ തക്വയില്ലാതെ ഒരുവിധത്തിലുള്ള സന്തോഷവും സമാധാനവും ലഭിക്കുകയില്ല. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, തക്വയ്ക്ക് ഒരുപാട് വശങ്ങളുണ്ട്. അത് ചിലന്തിവല പോലെ പരന്നുകിടക്കുകയാണ്, സൂക്ഷ്മമായ നൂലുകളാണ്. തക്വ മുഴുവൻ മനുഷ്യാവയവങ്ങളുടെയും വിശ്വാസങ്ങൾ, നാവ്, സ്വഭാവങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ഉണ്ട്. വിശ്വാസത്തിലും തക്വ ഉണ്ടായിരിക്കണം, നാവിലും തക്വ ഉണ്ടാകണം, സാധാരണ സ്വഭാവത്തിലും തക്വ ഉണ്ടാകണം. നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹദീസുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തങ്ങളുടെ നാവുകളെ എപ്പോഴും പരിശുദ്ധമാക്കി വെക്കുക. അഥവാ ആരെങ്കിലും കലഹിക്കുകയാണെങ്കിൽ അപ്പോഴും ഇത് തന്നെ പറയുക, ഞാൻ നോമ്പുകാരനാണ്, എനിക്ക് ഈ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ സാധ്യമല്ല. പറയുന്നു, അതിസൂക്ഷ്മമായ പ്രശ്നം നാവിന്റേതാണ്. ചില സമയത്ത് തക്വയെ ദൂരപ്പെടുത്തിക്കൊണ്ടൊരു കാര്യം പറയുന്നു, എന്നിട്ട് ഹൃദയത്തിൽ സന്തോഷിക്കുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. എന്നാൽ ആ കാര്യം ചീത്തയായിരിക്കും. എനിക്കിപ്പോൾ ഒരു കഥ ഓർമ്മ വന്നു. ഒരു മഹാത്മാവിനെ ഒരു ഭൗതികനായ വ്യക്തി ഭക്ഷണത്തിന് ക്ഷണിച്ചു. ഈ സൂക്ഷ്മതയിൽ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലാതെ വലിയ വലിയ ചീത്തകൾ വിളിച്ചു, കലഹിച്ചു, ബഹളം വെച്ചു എന്നത് മാത്രമല്ല, മറിച്ച് അഹങ്കാരവും അഹംഭാവവും കാണിച്ചു കൂട്ടലും അതും നാവിന്റെ തെറ്റുകളിലും, അല്ലെങ്കിൽ നാവ് മുഖേനയുള്ള പാപങ്ങൾ, നാവ് കൊണ്ടുള്ള തക്കുവയിലുള്ള കുറവുകൾ, അതിൽ ഈ കാര്യങ്ങളും ഉൾപ്പെടുന്നു. പറയുന്നു, ഒരു മഹാത്മാവിനെ ഏതോ ഒരു ഭൗതികനായ വ്യക്തി ഭക്ഷണത്തിന് ക്ഷണിച്ചു. ആ മഹാത്മാവ് ഭക്ഷണം കഴിക്കാനായി പോയപ്പോൾ ആ അഹങ്കാരിയായ ഭൗതിക വ്യക്തി തന്റെ ജോലിക്കാരനോട് പറഞ്ഞു, ഇന്ന പാത്രം കൊണ്ടുവരിക, ഏതൊന്നാണോ നാം ആദ്യ ഹജ്ജിന് പോയപ്പോൾ കൊണ്ടുവന്നത്. വീണ്ടും പറഞ്ഞു, രണ്ടാമത്തെ പാത്രം കൊണ്ടുവരിക, നാം രണ്ടാമത്തെ ഹജ്ജിന് പോയപ്പോൾ കൊണ്ടുവന്നത്. വീണ്ടും പറഞ്ഞു, മൂന്നാമത്തെ ഹജ്ജിന് കൊണ്ടുവന്നത് കൂടി കൊണ്ടുവരിക. ഇത് കണ്ട് ആ മഹാത്മാവ് ഭൗതികനായ വ്യക്തിയോട് പറഞ്ഞു, നീ വളരെയധികം കരുണാർഹിക്കുന്ന ആളാണ്. ഈ മൂന്ന് വാചകങ്ങളിൽ നീ തന്റെ മൂന്ന് ഹജ്ജുകളും നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൗതികരെ കാണിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഹജ്ജ് ചെയ്തത്, അല്ലാതെ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയായിരുന്നല്ല. തഖ്വയിൽ നിന്നു വിദൂരത്തിലായിരുന്നു. അവിടുന്ന് പറയുന്നു, ആ മഹാത്മാവ് പറഞ്ഞു, ഇതുകൊണ്ടുള്ള നിന്റെ ഉദ്ദേശം കേവലം ഇതായിരുന്നു, നീ ഈ കാര്യം പ്രകടിപ്പിക്കണം, നീ മൂന്ന് ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് അള്ളാഹു അധ്യാപനം നൽകിയിരിക്കുന്നു, നാവ് സൂക്ഷിച്ചുപയോഗിക്കുക. അനവസരത്തിലും നിരർത്ഥകവും അനാവശ്യവുമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. നാവിനെ മറ്റുള്ളവർക്ക് പ്രയാസം നൽകുന്നതിൽ നിന്ന് തടയുന്നതിനു വേണ്ടിയുള്ള കൽപ്പന മാത്രമല്ല ഉള്ളത്, തങ്ങളുടെ സ്വയം പ്രകടനം, സ്വയേഷ്ടം കാണിച്ചുകൂട്ടൽ, ഇതും നന്മയിൽ നിന്ന് ദൂരപ്പെടുത്തുന്നതായി മാറുന്നു, തഖ്വയിൽ നിന്ന് വിദൂരപ്പെടുത്തുന്നതായി തീരുന്നു. ഈ കാര്യത്തിലും നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അവിടുന്ന് പറയുന്നു, നോക്കൂ, അല്ലാഹു ഇയ്യാക നഅബ്ദു എന്ന അധ്യാപനം നൽകിയിരിക്കുന്നു. സാധ്യമായിരുന്നു മനുഷ്യൻ തന്റെ കഴിവിൽ ദൃഢവിശ്വാസം കൈക്കൊണ്ട് അല്ലാഹുവിൽ നിന്ന് വിദൂരപ്പെട്ടു പോകാം. അതുകൊണ്ട് തന്നെ ഇതുകൂടെ പറഞ്ഞു, ഇയ്യാക നസ്തഈൻ, അതായത് ഞാൻ ചെയ്യുന്ന ഇബാദത്തുകൾ അത് തന്റെ ശക്തി കൊണ്ടും കഴിവുകൊണ്ടുമാണ് ചെയ്യുന്നത് വിചാരിക്കരുത്, മറിച്ച് അത് അള്ളാഹുവിന്റെ സഹായം ഏതുവരെ ഉണ്ടാകുന്നില്ലയോ അതുവരെ ആ പരിശുദ്ധ അസ്തിത്വം തൗഫീക്കും അനുഗ്രഹം നൽകുന്നില്ലയോ ഒന്നും തന്നെ സാധ്യമല്ല. പിന്നീട് ഇയ്യാക അഅബ്ദു വഇയ്യാക സ്തഈൻ എന്നല്ല പറഞ്ഞത്, കാരണം അതിൽ നഫ്സിന്റെ മുൻഗണനയുടെ ഗന്ധം വരുന്നുണ്ട്. ഈ പ്രകടനമാണ് ഉണ്ടാവുക, ഞാൻ എന്തോ ചെയ്യുന്നുണ്ട്, ഇത് തഖ്വക്ക് വിരുദ്ധമാണ്. പറയുന്നു, തഖ്വ മുഴുവൻ മനുഷ്യത്വത്തെയും എടുക്കുന്നു. നാവുകൊണ്ട് തന്നെ മനുഷ്യൻ തഖ്വയിൽ നിന്നും വിദൂരപ്പെടുന്നു. അതായത് തഖ്വ എന്നത് എല്ലാ കാര്യത്തിലും അനിവാര്യമാണ്. നാവുകൊണ്ട് മനുഷ്യൻ തഖ്വയിൽ നിന്നും വിദൂരപ്പെടുന്നു. നാവുകൊണ്ട് അഹങ്കരിക്കുന്നു. നാവുകൊണ്ട് തന്നെയാണ് ഫിർഔന്റെ സിഫത്തുകൾ ഉണ്ടാകുന്നത്. പിന്നീട് ആളുകൾ വാദം ഉന്നയിക്കാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ നാവുകൊണ്ട് തന്നെ മറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളെ കാണിച്ചുകൂട്ടലിലൂടെ പുറത്താക്കുന്നു. അതിന്റെ ദുരുപയോഗം പെട്ടെന്ന് ഉണ്ടാകുന്നു. അവിടുന്ന് പറയുന്നു, ഹദീസ് ഷെരീഫിൽ വന്നിട്ടുണ്ട്, ഏതൊരാളാണോ നാഭിക്ക് കീഴിൽ അവയവും നാവിനെയും കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് അയാളുടെ സ്വർഗത്തിന്റെ ഉത്തരവാദി ഞാനാണ്. നിഷിദ്ധ ഭോജനം ഇത്രയധികം നഷ്ടമുണ്ടാക്കുന്നില്ല എത്രത്തോളം കളവ് പറച്ചിൽ ഉണ്ടാക്കുന്നുവോ. ഇതിൽ നിന്ന് ആരെങ്കിലും ഇങ്ങനെ മനസ്സിലാക്കരുത്, നിഷിദ്ധ ഭോജനം വളരെ നല്ല കാര്യമാണെന്ന്. കളവും തെറ്റായ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത് നഷ്ടം വരുത്തുന്ന കാര്യമാണ്. നിഷിദ്ധ ഭോജനം നല്ല കാര്യമാണെന്നും ധരിക്കരുത്, അത് അങ്ങേയറ്റം വലിയ തെറ്റാണ്. അഥവാ ആരെങ്കിലും അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അവിടുന്ന് പറയുന്നു, ഞാൻ അർത്ഥമാക്കുന്നത് ഇതാണ്, അഥവാ ഒരാൾ ഗതിമുട്ടിയ അവസ്ഥയിലാണെങ്കിൽ പന്നി മാംസം ഭക്ഷിച്ചാൽ ഇത് മറ്റൊരു കാര്യമാണ്. ഗതിമുട്ടിയ അവസ്ഥയിൽ അനുവാദമുണ്ട്, അള്ളാഹു അനുവാദം നൽകിയിട്ടുണ്ട്. എന്നാൽ അയാൾ തന്റെ നാവ് കൊണ്ട് പന്നി മാംസം അനുവദനീയമാണ് എന്ന് ഫത്വ നൽകുകയാണെങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു കടന്നു. പന്നി മാംസം അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ അയാൾ ഇസ്ലാമിന് പുറത്തുപോയി. അവിടുന്ന് പറയുന്നു, അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കുന്നു. ചുരുക്കത്തിൽ ഇതിൽ നിന്ന് അറിയാൻ സാധിക്കുന്നു, നാവിന്റെ ദുരുപയോഗം വളരെ അപകടകരമാണ്. അതുകൊണ്ട് മുത്തക്കി തന്റെ നാവിനെ വളരെയധികം നിയന്ത്രണത്തിൽ വെക്കുന്നു. അയാളുടെ വായിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു കാര്യവും പുറത്തു വരികയില്ല. ഏതൊന്നാണ് തഖ്വയിൽക്ക് വിരുദ്ധമായിട്ടുള്ളത്? അവിടുന്ന് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ നാവിനെ ഭരിക്കുക, അല്ലാതെ നാവ് നിങ്ങളുടെ മേൽഭരണം നടത്തുന്നതാകരുത്. നിയന്ത്രണമില്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. നോമിന്റെ മാസത്തിൽ ദൈവസ്മരണയിൽ വർധനമുണ്ടായിട്ടുണ്ട്, ഒരുപാട് പേരിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. ദിക്ര ഇലാഹി ചെയ്യുന്നു. ഈ വർധനവിനോടൊപ്പം അനാവശ്യ കാര്യങ്ങളും കുറവുണ്ടാകേണ്ടതാണ്, അതിനായി പരിശ്രമിക്കേണ്ടതാണ്. നോമ്പിന്റെയും തഖ്വയുടെ ഉദ്ദേശം പൂർത്തിയാക്കുന്നതിന് വേണ്ടി വീണ്ടും അവിടുന്ന് പറയുന്നു, എപ്പോഴും നോക്കേണ്ടതാണ് നാം തഖ്വയുടെയും വിശുദ്ധിയും എത്രത്തോളം പുരോഗതി നേടിയിട്ടുണ്ട്. അതിനുള്ള നിലവാരം വിശുദ്ധ ഖുർആനാണ്. അല്ലാഹു മുത്തഖിങ്ങളുടെ അടയാളത്തിൽ ഒരടയാളം ഇതാണ് വെച്ചിരിക്കുന്നത്. അല്ലാഹു മുത്തഖിയെ ഭൗതിക അനിഷ്ട വസ്തുക്കളിൽ നിന്ന് സ്വന്തനാക്കി അയാളുടെ ജോലികൾക്ക് സ്വയം കാര്യനിർവാഹകനായി. പറയുന്നു, ഏതുപോലെ ഏതൊരാളാണോ അല്ലാഹുവിനെ ഭയപ്പെടുന്നത്, അല്ലാഹു എല്ലാ മുസീബത്തുകളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് അയാൾക്ക് മാർഗം തുറന്നുകൊടുക്കുന്നു. അയാൾക്ക് ഈ വിധത്തിൽ റിസ്ക് നൽകുന്നു, അത് അയാളുടെ ഊഹത്തിലോ ഭാവനയിലോ പോലും ഉണ്ടായിരിക്കുകയില്ല. അതായത് മുത്തക്കിയുടെ ഒരടയാളം ഇതുകൂടിയാണ്. അല്ലാഹു മുത്തക്കിയെ അനാവശ്യമായ ആവശ്യങ്ങളിൽ നിന്ന് കാര്യങ്ങളുടെ ആവശ്യക്കാരനാക്കുകയില്ല. അതായത് സംവിധാനം അവനൊരുക്കുന്നു, എന്നാൽ ലക്ഷ്യം ഇല്ലാത്ത ആവശ്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ആഗ്രഹം അവരുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ അതിനെ ആഗ്രഹിക്കാൻ സാധിക്കുകയില്ല, അതിനെക്കുറിച്ചുള്ള ചിന്ത പോലും ഉണ്ടാവുകയില്ല. ഇതും തഖ്വയുടെ ഒരു അടയാളമാണ്. അല്ലാഹുവിന് മുത്തഖിയുടെ പെരുമാറ്റത്തിൽ ഈ അടയാളം ആണ്. പറയുന്നു, ഉദാഹരണമായി ഒരു കച്ചവടക്കാരൻ ഇപ്രകാരം ചിന്തിക്കുന്നു, കളവ് പറയാതെ അയാളുടെ ജോലി നടക്കുകയില്ല, അതുകൊണ്ട് തന്നെ അയാൾ കളവ് പറയുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയുന്നില്ല, കളവ് പറയുന്നത് നിർബന്ധമാണെന്ന് കൂടി മനസ്സിലാക്കുന്നു. എന്നാൽ ഈ കാര്യം ഒരിക്കലും സത്യമല്ല. അല്ലാഹു മുത്തഖിയുടെ സ്വയം സംരക്ഷകനായിത്തീരുന്നു, അയാളെ അത്തരം അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു എന്നാണോ സത്യത്തിനെതിരായിട്ടുള്ളത്. അതായത് അയാൾ കളവ് പറയണം എന്ന അവസരം തന്നെ ഉണ്ടാവുകയില്ല. ഓർത്തുകൊള്ളുക, അല്ലാഹുവിനെ ആരെങ്കിലും ഉപേക്ഷിച്ചു എങ്കിൽ അല്ലാഹും അയാളെ ഉപേക്ഷിച്ചു. റഹ്മാൻ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഷെയ്ത്താൻ തന്നെ ബന്ധം സ്ഥാപിക്കും. വീണ്ടും പറയുന്നു, അല്ലാഹു ബലഹീനനാണ് എന്ന് ധരിക്കരുത്, അവന് വലിയ ശക്തിയുള്ളവനാണ്. അവൻ ഏതെങ്കിലും കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുമ്പോൾ അവൻ നിശ്ചയമായി നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. വമൻ യതവക്കൽ അലല്ലാഹി വഹുവ ഹസ്ബുഹു, ആരാണോ അല്ലാഹുവിൽ തവക്കൽ ചെയ്യുന്നത് അയാൾക്ക് അവൻ അല്ലാഹു മതിയായവനായിത്തീരുന്നു. എന്നാൽ ഈ ആയത്തുകളുടെ ആദ്യത്തെ അഭിസംബോധകർ ആരായിരുന്നു? അവരുടെ എല്ലാ വ്യാകുലതയും ദീനീനെ കുറിച്ചായിരുന്നു. ഭൗതികമായ കാര്യങ്ങൾ അല്ലാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അല്ലാഹു അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. ചുരുക്കത്തിൽ തഖ്വയുടെ അനുഗ്രഹങ്ങളിൽ ഒന്ന് ഇതാണ്, അല്ലാഹു മുത്തഖീങ്ങൾക്ക് ചില പ്രയാസങ്ങളിൽ നിന്ന് മോചനം നൽകുന്നു. ഏതൊന്നാണോ ഭൗതിക കാര്യങ്ങളിൽ തടസ്സമായിട്ടുള്ളത്, അതായത് അഥവാ തഖ്വ ശരിയാണ് എങ്കിൽ ഭൗതിക പ്രയാസങ്ങൾ, അതും അല്ലാഹു ദീനീ പ്രവർത്തനങ്ങളിൽ തടസ്സം ഉണ്ടാകാതിരിക്കുന്നതിനായി ദുരീകരിക്കുന്നു. ഈ ഒരർത്ഥത്തിലും ആളുകൾ പറയാറുണ്ട്, ഞങ്ങളുടെ ഭൗതികമായ പ്രയാസങ്ങൾ ഈ വിധത്തിലാണ് ഞങ്ങൾക്ക് ദീനീ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാകാൻ സാധിക്കുന്നില്ല. അഥവാ ശരിയായ തഖ്വ ഉണ്ട് എങ്കിൽ അല്ലാഹു ഭൗതിക പ്രയാസങ്ങളും പരിഹരിക്കുന്നു, പിന്നീട് ദീനീ സേവനത്തിനുള്ള അവസരവും ലഭിക്കുന്നു. ഹദ്രത്ത് അക്ദസ് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട്, അതായത് നന്മകൾക്ക് രണ്ട് വശങ്ങളുണ്ട്, നന്മ ചെയ്യുന്നവരോട് അല്ലാഹു ഏതു വിധത്തിലാണ് പെരുമാറുന്നത്, പറയുന്നു, മനുഷ്യൻ എത്രത്തോളം നന്മകൾ ചെയ്യുന്നുണ്ടോ അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്, ഒന്ന് ഫറളുകൾ, മറ്റൊന്ന് നഫലുകൾ. ഒരു ഫറളുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത്, മറ്റൊന്ന് നഫലുകളാണ്, അത് ചെയ്യേണ്ടതാണ്. ഫറളുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന് നിർബന്ധമാക്കപ്പെട്ടത്, ഏതുപോലെ കടം വീട്ടുക, ആരിൽ നിന്നെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് വീട്ടുക എന്നത് ഫറളാണ്, അല്ലെങ്കിൽ നന്മക്കെതിരിൽ നന്മ ചെയ്യുക, ഇതും നിർബന്ധമാണ്. ആരെങ്കിലും നന്മ ചെയ്താൽ അതിനെതിരിൽ നന്മ ചെയ്യുക, അതിനോടുള്ള കടമകൾ നിർവഹിക്കുക. പറയുന്നു, ഇത് ഏതെങ്കിലും വിധത്തിലുള്ള ഔദാര്യമല്ല. അയാൾ നന്മ ചെയ്തു, അതുകൊണ്ട് ഞാനും നന്മ ചെയ്തു. ആരെങ്കിലും നന്മ ചെയ്തു എങ്കിൽ അതിനെതിരെ നിങ്ങളും നന്മ ചെയ്യുക, ഇത് നിങ്ങളുടെ നിർബന്ധ കടമയാണ്, മറ്റുള്ളവരുടെ അവകാശം ആണ്. പറയുന്നു, ഈ ഫർളുകൾ കൂടാതെ എല്ലാ നന്മകൾക്കുമൊപ്പം നഫലുകൾ ഉണ്ടായിരിക്കും. അതായത് അത്തരം നന്മ അതിന്റെ കടമകളേക്കാൾ വർദ്ധിച്ചതായിരിക്കണം. അതായത് കൂടുതൽ നന്മ, ഏതുപോലെ നന്മക്ക് പകരമായി നന്മ കൂടുതൽ ചെയ്യുക, ആരെങ്കിലും നന്മ ചെയ്താൽ അവരുടെ നന്മക്ക് പകരം വെട്ടുക, ഇതോ ഒരു നന്മയ്ക്ക് തുല്യമായി. എന്നാൽ ഇതിൽ കൂടുതലായി നന്മ ചെയ്യുക എന്ന് പറയുന്നു, ഇത് നഫലുകൾ ആണ്, നഫൽ ആയി മാറുന്നു. ഇത് ഫളുകളുടെ പൂർത്തീകരണവും സമ്പൂർണതയും എന്ന നിലയിലാണ്. ഇത് മുഖേന ഫർളുകൾ പൂർത്തിയാവുകയും അതിന്റെ പാരമ്യതയിലെത്തുകയും ചെയ്യുന്നു. മനുഷ്യൻ നന്മയേക്കാൾ കൂടുതലായി നന്മ ചെയ്യുമ്പോൾ പറയുന്നു, ഹദീസിൽ വന്നിരിക്കുന്നു, അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഫർളുകളുടെ പൂർത്തീകരണം നഫലുകളിലൂടെ പൂർത്തിയാകുന്നു. ഉദാഹരണമായി സക്കാത്ത് കൂടാതെ അവർ മറ്റു സദഖകളും നൽകുന്നു. അള്ളാഹു അത്രമാളുടെ വലിയ ആയിത്തീരുന്നു. അള്ളാഹു പറയുന്നു, അവന്റെ സൗഹൃദം ഇതുവരെ ഉണ്ടാകും. ഞാൻ അയാളുടെ കൈയും കാലും നാവും ആയി മാറുന്നു. ഏതുവരെ എന്നാൽ അയാൾ സംസാരിക്കുന്ന എന്റെ മുത്തോടുകൂടെ സംസാരിക്കുന്ന. വീണ്ടും അവിടുന്ന് പറയുന്നു, കാര്യം ഇതാണ്, മനുഷ്യൻ ശരീരച്ചയിൽ നിന്ന് ശുദ്ധനാകുമ്പോൾ ശരീരേച്ഛ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഉദ്ദേശം അനുസരിച്ച് ചരിക്കുകയാണെങ്കിൽ അയാളുടെ ഒരു പ്രവൃത്തിയും നിഷിദ്ധമായി തീരുകയില്ല, മറിച്ച് എല്ലാ പ്രവൃത്തിയും അള്ളാഹുവിന്റെ ഉദ്ദേശം അനുസരിച്ചായി മാറുന്നു. എവിടെയാണോ ആളുകൾ പരീക്ഷണത്തിൽ അകപ്പെടുന്നത് അവിടെ ഈ കാര്യം എപ്പോഴും ഉണ്ടാകും. ആ പ്രവർത്തനം അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് അനുസൃതമായിട്ടായിരിക്കുകയില്ല. അള്ളാഹുവിന്റെ ഇഷ്ടത്തിനെതിരാണ് എങ്കിൽ അവിടെ പരീക്ഷണം ആരംഭിക്കുന്നു. അള്ളാഹുവിന്റെ പ്രീതി അതിനെതിരിലായിരിക്കും. അത്തരം വ്യക്തി തന്റെ വികാരാവേശത്തിന് പിന്നിലൂടെയാണ് നടക്കുന്നത്. ഉദാഹരണമായി ദേഷ്യത്തിൽ അകപ്പെട്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യം സംഭവിക്കുന്നു, അത് മുഖേന കേസുകൾ ഉണ്ടാകുന്നു, ക്രിമിനൽ കുറ്റമുണ്ടാകുന്നു. എന്നാൽ ആർക്കെങ്കിലും ഈ ഉദ്ദേശമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന് അനുസൃതമായി അല്ലാതെ അയാളുടെ ഭാഗത്ത് നിന്ന് ഒരു അനക്കമടക്കവും ഉണ്ടാവുകയില്ല, ഒരു പ്രവൃത്തിയും ഉണ്ടാവുകയില്ല. തന്റെ എല്ലാ പ്രവൃത്തിയുടെയും കാര്യത്തിലും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക് തിരിയുന്നതാണ്. ഉറച്ച കാര്യമാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം അഭിപ്രായം നൽകും. ഏതുപോലെ പറയുന്നു, വലാ റബ്തിം വലാ യാബിസിം ഇല്ലാ ഫീ കിതാബിം മുബീൻ. വരണ്ടതോ നനഞ്ഞതോ ആയ ഒരു വസ്തുവും തന്നെ ഈ പ്രകാശപൂരിതമായ ഗ്രന്ഥത്തിൽ ഇല്ലാതെയില്ല. അതായത് വിശുദ്ധ ഖുർആനിൽ എല്ലാ നന്മയും തിന്മയും തുറന്ന നിലയിൽ വിവരിച്ചിട്ടുണ്ട്. ആരാണോ ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നത് അവർ സുരക്ഷിതരായിരിക്കും. അഥവാ നാം ഈ ഉദ്ദേശം വെക്കുകയാണെങ്കിൽ നാം അഭിപ്രായം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്നാണ് എടുക്കുക, നമുക്ക് നിശ്ചയമായും അഭിപ്രായം ലഭിക്കും. ഭൗതിക ജോലികളിൽ ആളുകൾക്ക് പരീക്ഷണം വരുന്നു. അതിനുള്ള കാരണം അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായ പ്രവൃത്തി ചെയ്യുന്നത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. വിശുദ്ധ ഖുർആനെ നോക്കാതെ ചരിക്കുകയാണ് എങ്കിൽ, അതിന്റെ കൽപ്പനകളെ മുന്നിൽ വെക്കാതെ പ്രവർത്തിക്കുകയാണ് എങ്കിൽ മനുഷ്യൻ പ്രയാസങ്ങളിൽ അകപ്പെടുന്നു. ഇവിടെ ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. ദീനീ കാര്യങ്ങളിൽ അള്ളാഹു പരീക്ഷണങ്ങളിൽ അകപ്പെടുന്നു. അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നു, ആ പരീക്ഷണവും അള്ളാഹു നല്ലവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, പ്രവാചകന്മാരാണ് അത്തരം പരീക്ഷണങ്ങളുടെ ഏറ്റവും കൂടുതലായി കടന്നു പോകുന്നത്. മറ്റൊന്ന് ഭൗതിക കാര്യങ്ങളിൽ, അതിൽ മനുഷ്യൻ പരീക്ഷണങ്ങളിൽ അകപ്പെടുന്നു, പ്രയാസങ്ങളിൽ അകപ്പെടുന്നു. കാരണം അവർ ഭൗതിക ചിന്ത കൊണ്ടാണ് ചിന്തിക്കുന്നത്, ഒരു വിശ്വാസിയാണ് എന്ന വാദം ഉന്നയിക്കുന്നു. എന്നാൽ നമുക്കുള്ള മാർഗദർശനം വിശുദ്ധ ഖുർആൻ, അതിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുകയില്ല, അപ്പോൾ പ്രയാസങ്ങളെ നേരിടേണ്ടതായി വരുന്നു. ഇത് കാരണം പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു. ഏതായിരുന്നാലും അവിടുന്ന് വീണ്ടും പറയുന്നു, ആരാണോ തങ്ങളുടെ വികാരങ്ങൾക്ക് അടിമയായിട്ടുള്ളത് അവർ തീർച്ചയായും നഷ്ടത്തിലായിരിക്കും. കാര്യം കൂടുതൽ വ്യക്തമായി, വികാരത്തിനാരെങ്കിലും അടിമപ്പെടുകയാണെങ്കിൽ ഭൗതിക കാര്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ നഷ്ടമുണ്ടാകുന്നു. ചില സമയത്ത് അവർ ഇവിടെ വെച്ച് കണക്കെടുപ്പിലകപ്പെടും. അതുകൊണ്ട് അതിനെതിരെ അല്ലാഹു പറയുന്നു, വലി എന്നോടൊപ്പം സംസാരിക്കുകയും നടക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അഥവാ അയാൾ അതിൽ മുഴുകിയിരിക്കുകയാണ്. അതുകൊണ്ട് എത്രത്തോളം ഒരാൾ ലക്ഷ്യത്തിൽ കുറവ് കാണിക്കുന്നുവോ അയാൾ അത്രത്തോളം അല്ലാഹുവിൽ നിന്ന് വിദൂരത്തിലാണ്. അല്ലാഹു പറയുന്നു, എത്രത്തോളം ഉണ്ടെങ്കിൽ അയാളുടെ ഈമാനെ അളക്കുവാൻ സാധ്യമല്ല. അവരെ പിന്താങ്ങിക്കൊണ്ട് അള്ളാഹു പറയുന്നു, മൻ ആദലി വലിയൻ ഫക്കത് ആദൻതഹു ബിൽ ഹറബ്, ആരാണോ എന്റെ വലിയെ നേരിടുന്നത് അയാൾ എന്നെയാണ് നേരിടുന്നത്. നോക്കുക, അത്തരം കാര്യം നന്മയുടെ കാര്യത്തിലാണ് വരുന്നത് എങ്കിൽ അള്ളാഹു സ്വയം തന്റെ വലിയുടെ കൂടെ നിൽക്കുകയും തന്റെ ശത്രുക്കളെ ഒരു സമയത്ത് പിന്നീട് പരാജിതരും നഷ്ടപ്പെട്ടവരുമാക്കി തീർക്കുകയും ചെയ്യുന്നു. നോക്കുക, മുത്തക്കിയുടെ പ്രൗഢി എത്രമാത്രം ഉയർന്നതാണ്. അവരുടെ പൊക്കം എത്രമാത്രം ഉയരത്തിലാണ്, അവരുടെ സാമീപ്യം അല്ലാഹുവിന്റെ സമക്ഷത്തിലെ പ്രകാരമാണ്, അവരെ പ്രയാസപ്പെടുന്ന അല്ലാഹുവിന്റെ പ്രയാസപ്പെടുത്തലാണ്. അപ്പോൾ അല്ലാഹു തന്നെ എത്രത്തോളം സഹായിക്കുകയും പിന്താങ്ങുകയും ചെയ്യും. വീണ്ടും നാം നമ്മുടെ ജീവിതം ദാരിദ്ര്യത്തിലും സാധാരണത്വത്തിലും കഴിച്ചുകൂട്ടുന്നതിനെ കുറിച്ച് മാർഗദർശനം നൽകിക്കൊണ്ട് പറയുന്നു. തക്വയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിബന്ധന ഇതാണ്, അവർ തങ്ങളുടെ ജീവിതം ദാരിദ്ര്യത്തിലും സാധാരണത്തിലും കഴിച്ചുകൂട്ടുക. ഇത് തക്വയുടെ ഒരു ശാഖയാണ്. ഇത് മുഖേന നമുക്ക് അനാവശ്യമായ കോപത്തെ നേരിടേണ്ടതായിട്ടുണ്ട്. വലിയ വലിയ ആരിഫീങ്ങളുടെയും സാദിഖീങ്ങളുടെയും സിദ്ദീഖീങ്ങളുടെയും അവസാനത്തെയും പ്രയാസകരവുമായിരിക്കുന്ന ഘട്ടം കോപത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ്. എടുത്തുചാട്ടവും അഹങ്കാരവും കോപം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അഹങ്കാരവും അഹംഭാവവും കോപം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സ്വയം കോപവും ചിലപ്പോൾ അഹങ്കാരത്തിന്റെയും അഹംഭാവത്തിന്റെയും ഫലമായിരിക്കും. കാരണം കോപം അപ്പോഴാണ് ഉണ്ടാവുക, എപ്പോഴാണ് മനുഷ്യൻ തന്റെ നഫ്സിന് മറ്റുള്ളവരെക്കാൾ പ്രാധാന്യം നൽകുന്നത്. എന്റെ ജമാഅത്തിലെ അംഗങ്ങൾ പരസ്പരം വലിയവരും ചെറിയവരുമായി മനസ്സിലാക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ പരസ്പരം അഹങ്കാരത്തോടും നിന്ദ്യാദൃഷ്ടിയോടും കൂടി നോക്കുന്നത് അല്ലാഹുവിന് അറിയാം ആരാണ് വലിയവരെന്ന് ആരാണ് ചെറിയവരെന്ന്. ഇത് ഒരു വിധത്തിലുള്ള താഴ്ത്തിക്കെട്ടലാണ്. അതിന്റെ ഉള്ളിൽ നിന്ദ്യതയോട് കൂടി കാണൽ ഉണ്ട്. ഈ നിന്ദ്യതയോട് കാണൽ വിത്ത് പോലെ വളരുമോ എന്ന ഭയമുണ്ട്. പിന്നീട് അത് അയാളുടെ നാശത്തിന് കാരണമാവുകയും ചെയ്യും. ചില ആളുകൾ വലിയ ആളുകളെ കാണുമ്പോൾ വലിയ അതബോടുകൂടി പെരുമാറുന്നു. എന്നാൽ അയാളാണ് വലിയവൻ ആരാണോ ഒരു നിരാലംബന്റെ വാക്കുകൾ അഗതിയെ പോലെ കേൾക്കുന്നത്, അയാളെ സമാധാനിപ്പിക്കുന്നത്, അയാളുടെ വാക്കുകളെ ബഹുമാനിക്കുന്നത്, ഒരു ദേഷ്യത്തിന്റെ അടയാളം പോലും മുഖത്ത് കൊണ്ടുവരാതിരിക്കുന്നത്, ദുഃഖം ഉണ്ടാകാത്ത വിധത്തിൽ. അല്ലാഹു പറയുന്നു, നിങ്ങൾ പരസ്പരം ചീത്ത പേര് വിളിക്കരുത്. ഈമാന് ശേഷം ദീനിൽ നിന്ന് ദൂരെ പോവുക എന്നത് വലിയ കാര്യമാണ്. ആരാണോ തൗബ ചെയ്യാതിരിക്കുന്ന ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇവർ തന്നെയാണ് അക്രമികൾ. അവിടുന്ന് പറയുന്നു, മറ്റുള്ളവരോട് പേര് ദേഷ്യപ്പെട്ട് വിളിക്കരുത്. ഇത് പാപികളുടെയും കുറ്റവാളികളുടെയും പ്രവൃത്തിയാണ്. ഏതൊരാളാണോ മറ്റൊരാളെ ദേഷ്യപ്പെടുത്തുന്നത്, ഏതുവരെ അയാൾ അതിൽ അകപ്പെടുന്നില്ലയോ അതുവരെ അയാൾ മരിക്കുകയില്ല. തങ്ങളുടെ സഹോദരന്മാരെ നിന്ദ്യരായി കാണരുത്. ഒരേ അരുവിയിൽ നിന്നാണ് എല്ലാവരും വെള്ളം കുടിക്കുന്നതെങ്കിൽ ആർക്കാണ് കൂടുതൽ ഭാഗം ലഭിക്കുക എന്ന് ആർക്ക് പറയാൻ സാധിക്കും? ബഹുമാന്യതയും ആദരവും ഒരു ഭൗതിക കാര്യം കൊണ്ടും അടിസ്ഥാനപ്പെടുത്താൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ പക്കൽ വലിയവൻ അവനാണ് ആരാണ് മുത്തഖിയായിട്ടുള്ളത്. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്കാക്കും ഇന്നല്ലാഹ് അലീമുൻ ഖബീർ. നിശ്ചയമായും അള്ളാഹുവിന്റെ പക്കൽ കൂടുതൽ ആദരണീയൻ മുത്തഖിയായിട്ടുള്ള ആളാണ്. നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവനും സർവജ്ഞനുമാണ്. അള്ളാഹുവിന് എല്ലാ കാര്യത്തെക്കുറിച്ചുള്ള അറിവുമുണ്ട്, എല്ലാ കാര്യത്തെക്കുറിച്ചുള്ള അറിവുമുണ്ട്, യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള അറിവുമുണ്ട്. കാണിച്ചുകൂട്ടുള്ള തക്കുവയാണോ അതോ യഥാർത്ഥത്തിലുള്ള തക്കുവയാണോ, അതുകൊണ്ട് അള്ളാഹു അറിയുമ്പോൾ നാം വളരെ ഭയത്തോടുകൂടി ആത്മപരിശോധന നടത്തിക്കൊണ്ട് യഥാർത്ഥ തക്കുവ സ്വായത്തമാക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. അത് സ്വായത്തമാക്കേണ്ടതാണ്. ഏതൊന്നാണോ അള്ളാഹു കൽപ്പന നൽകിയിട്ടുള്ളത്, ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് ഒരു വിശ്വാസിക്ക് തക്കുവയിൽ ചരിക്കുന്ന വ്യക്തിക്ക് വിജയം ലഭിക്കുമ്പോൾ അയാളുടെ പ്രകടനം ഏതു വിധത്തിലായിരിക്കും? ഒരു നിഷേധി ഈ വിജയത്തിലെ പ്രകാരമാണ് പ്രകടനം നടത്തുന്നത്. ഈ കാര്യം വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, ഈ അടിസ്ഥാനം എപ്പോഴും മുന്നിൽ വെക്കുക. വിശ്വാസിയുടെ ജോലി എന്നത് അയാൾക്ക് ലഭിക്കുന്ന വിജയം ഏതൊന്നാണോ അയാൾ അതിൽ ലജ്ജിക്കുകയും അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. അതായത് അല്ലാഹുവിലേക്ക് എല്ലാ കാര്യങ്ങളും ചേർത്ത് പറയുന്നു, അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു, അവൻ അനുഗ്രഹം ചെയ്യുന്നു. ഈ വിധത്തിൽ അയാൾ ചുവടുകൾ മുന്നോട്ട് വെക്കുന്നു, എല്ലാ പരീക്ഷണങ്ങളിലും സ്ഥിരചിത്തത കൈവരിച്ചുകൊണ്ട് ഈമാൻ നേടുന്നു. പ്രത്യക്ഷത്തിൽ ഒരു വിശ്വാസിയുടെയും ഹിന്ദുവിന്റെയും വിജയം ഈ വിധത്തിൽ സാദൃശ്യം ഉള്ളതായിരിക്കും. എന്നാൽ ഓർത്തുകൊള്ളുക, കാഫിറിന്റെ വിജയം വഴികേടിന്റെ മാർഗമാണ്. വിശ്വാസിയുടെ വിജയം കൊണ്ട് അയാൾക്ക് നിഅമത്തുകളുടെ വാതിലുകൾ തുറക്കപ്പെടുന്നു. കാഫിറിന്റെ വിജയം വഴികേടിൽ കൊണ്ടുപോകാനുള്ള കാരണം അയാൾ അല്ലാഹുവിലേക്കല്ല തിരിയുന്നത്, മറിച്ച് തന്റെ അധ്വാനത്തെയും ബുദ്ധിയെയും കഴിവിനെയും ദൈവമാക്കുന്നു. എന്നാൽ വിശ്വാസി അല്ലാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് അല്ലാഹുമായി ഒരു പുതിയ പരിചയം ഉണ്ടാക്കുന്നു. ഈ വിധത്തിൽ ഒരു വിജയത്തിന് ശേഷം അയാൾക്ക് അല്ലാഹുമായി ഒരു പുതിയ ബന്ധം ഉണ്ടായിത്തീരുന്നു, അയാളിൽ ഒരു പരിവർത്തനം ഉണ്ടാകാൻ തുടങ്ങുന്നു. അല്ലാഹു മുത്തക്കിയായിട്ടുള്ളവരുടെ കൂടെയാണ്. ഓർത്തുകൊള്ളുക, വിശുദ്ധ ഖുർആനിൽ തക്വ എന്ന വാക്ക് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം ആദ്യ വാക്കുകൾ കൊണ്ടാണ് നിർണയിക്കുന്നത്. ഇവിടെ കൂടെ എന്ന വാക്ക് വന്നിട്ടുണ്ട്. അതിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നു. അള്ളാഹു അതിന് പ്രാധാന്യം നൽകുന്നു. ലോകത്തിലെ എല്ലാവിധത്തിലുള്ള നിന്ദ്യതകളിൽ നിന്നും രക്ഷപ്പെടുന്നു. എന്റെ ഈമാൻ ഇതാണ്, മനുഷ്യൻ അഥവാ ലോകത്തിലെ എല്ലാ നിന്ദ്യതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള ഏക മാർഗം മുത്തക്കിയായി തീരുക എന്നതാണ്. പിന്നീട് അയാൾക്ക് ഒരു കാര്യത്തിന്റെയും കുറവുണ്ടാവുകയില്ല. വിശ്വാസിയുടെ വിജയങ്ങൾ ആദ്യത്തെ മുന്നോട്ട് നയിക്കുന്നു, അവിടെ തന്നെ നിൽക്കുകയില്ല. വീണ്ടും അവിടുന്ന് പറയുന്നു, അധികം ആളുകളുടെ വാസ്തുഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്, അവർ ആദ്യം ലോകവുമായി ബന്ധമുണ്ടായിരുന്നു, ശക്തമായ ബന്ധം അവർക്കുണ്ടായിരുന്നു. എന്നാൽ അവർ ദുആ ചെയ്തു, ആ ദുആ സ്വീകരിക്കപ്പെട്ടു. അതിനുശേഷം അവരുടെ അവസ്ഥ തന്നെ മാറിപ്പോയി. അതുകൊണ്ടാണ് തങ്ങളുടെ ദുആയുടെ സ്വീകാര്യതയുടെ കാര്യത്തിൽ അഹങ്കരിക്കരുത്, മറിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ വിലമതിക്കുക. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹം ആണ്. ദുആ സ്വീകരിച്ചു. ഈ കാര്യത്തിൽ സന്തോഷിക്കുന്നതിന് പകരം, അഭിമാനിക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ ഫളിനെ നോക്കുക. അവിടുന്ന് പറയുന്നു, നിയമം ഇതാണ്, വിജയത്തിൽ ധൈര്യവും ആവേശത്തിനും ഒരു പുതിയ ജീവൻ ഉണ്ടാകുന്നു. ആ ജീവിതത്തിൽ നിന്ന് പ്രയോജനമെടുക്കുക, തഖ്വയിൽ പുരോഗതി കൈവരിക്കുക. വിജയം ലഭിച്ചാൽ അല്ലെങ്കിൽ ദുആ സ്വീകരിക്കപ്പെട്ടാൽ അള്ളാഹുവിനെ നല്ലവണ്ണം തിരിച്ചറിയുന്നവരാകുക, അവന്റെ മാരിഫത്ത് കരസ്ഥമാക്കുന്നവരായിത്തീരണം. കാരണം ഏറ്റവും ഉന്നതമായ നിലയിലുള്ള കാര്യം പ്രയോജനപ്പെടുന്നത് ഈ അള്ളാഹുവിന്റെ മാരിഫത്ത് തന്നെയാണ്. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലും കാരുണ്യത്തിലും ചിന്തിക്കുന്നതിലൂടെയാണ് ലഭിക്കുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹം തടയാൻ സാധ്യമല്ല. പറയുന്നു, അങ്ങേയറ്റത്തെ നിരാലംബ അവസ്ഥയും മനുഷ്യനെ പ്രയാസത്തിൽ അകപ്പെടുന്നു. അതുകൊണ്ടാണ് ഹദീസ് വന്നിരിക്കുന്നു, അൽ ഫഖ്റുഫ് സവാദുൽ വജ്ഹ്, പ്രയാസം മുഖത്തെ മോശമാക്കി കളയുന്നു അല്ലെങ്കിൽ ഇരുണ്ടതാക്കി കളയുന്നു. ബുദ്ധിമുട്ടുകൊണ്ടും മനുഷ്യൻ ചില സമയത്ത് ദീനിൽ നിന്ന് ദൂരപ്പെടുന്നു. അവിടുന്ന് പറയുന്നു, അത്തരം ആളുകളെ ഞാൻ സ്വയം കണ്ടിട്ടുണ്ട്. അവർ തങ്ങളുടെ പ്രയാസം കാരണം നിരീശ്വരവാദത്തിൽ അകപ്പെട്ടു. എന്നാൽ വിശ്വാസി ഏതെങ്കിലും പ്രയാസത്തിൽ പോലും അള്ളാഹുവിനെ കുറിച്ച് ദുർഭാവന ചുപുലർത്തുകയില്ല. അതിനെ തങ്ങളുടെ തെറ്റിന്റെ ഫലമായി ഗണിച്ചുകൊണ്ട് അവനോട് കാരുണ്യവും അനുഗ്രഹം ചോദിക്കും. ആ കാലഘട്ടം കടന്നു പോകുമ്പോൾ, അയാളുടെ ദുആകൾ സ്വീകരിക്കപ്പെടുമ്പോൾ, അയാൾ ഈ പ്രയാസത്തിന്റെ കാലം മറക്കുകയില്ല, മറിച്ച് അതിനെ ഓർത്തുവെക്കുന്നു. ചുരുക്കത്തിൽ, അഥവാ ഈ കാര്യത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ജോലി അള്ളാഹുവിലൂടെയാണ് നടക്കുന്നത്. തഖ്വയുടെ മാർഗം അവലംബിക്കുക. വിജയത്തിന്റെയും സന്തോഷത്തിന്റെയും സമയത്ത് തഖ്വ സ്വായത്തമാക്കുന്നവർ അനുഗ്രഹീതർ. ചുവട് തെറ്റി അവനിലേക്ക് കുനിയാത്തവർ നിർഭാഗ്യവാന്മാരാണ്. അവിടുന്ന് പറയുന്നു, അള്ളാഹു അവരുടെ സഹായത്തിലും പിന്തുണയിലുമായിരിക്കും. ആരാണോ തഖ്വ സ്വായത്തമാക്കുന്നത്, തഖ്വ സ്വായത്തമാക്കുക. തഖ്വ എന്ന് പറയുന്നത് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനാണ്. മുഹ്സിനൂൻ എന്ന് പറയുന്നത് കേവലം തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ മാത്രമല്ല, മറിച്ചവർ നന്മയും ചെയ്യുന്നവരാണ്. അതോടൊപ്പം ഇതുകൂടിയുണ്ട്. പറഞ്ഞു, ലില്ലദീന അഹ്സനു ഹുസ്ന, അവർ നന്മയും വളരെ ഭംഗിയോടുകൂടിയാണ് ചെയ്യുന്നത്. അവിടുന്ന് ഈ ആയത്തിന്റെ വിശദീകരണം നൽകുകയാണ് ചെയ്യുന്നത്, ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ. അവിടുന്ന് പറയുന്നു, എനിക്ക് ഈ വഹി പല പ്രാവശ്യം ഉണ്ടായി. ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ. ഇത്രയധികം തവണ ഉണ്ടായി, എനിക്കത് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. അള്ളാഹുവിനെ അറിയാം, 2000 പ്രാവശ്യം ഉണ്ടായിരിക്കാം. ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഇതാണ്, ജമാഅത്ത് അറിയണം. കേവലം ഈ കാര്യത്തിൽ സന്തോഷിക്കരുത്, ഞങ്ങൾ ഈ ജമാഅത്തിൽ ഉൾപ്പെട്ടു, അതല്ലെങ്കിൽ ഈ വരണ്ട ഈമാൻ കൊണ്ട് സന്തോഷിക്കരുത്. അള്ളാഹുവിന്റെ സഹായവും പിന്തുണയും അപ്പോഴാണ് ലഭിക്കുക, എപ്പോഴാണോ തഖ്വ ഉണ്ടാകുന്നത്. ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ, അതിന്റെ തർജ്ജമ ഇപ്രകാരമാണ്, അള്ളാഹു അവരോടൊപ്പമാണ്. ആരാണോ തഖവ സ്വായത്തമാക്കുകയും പിന്നീട് നന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. പറയുന്നു, അള്ളാഹുവിന്റെ സഹായം അവർക്കാണ് ലഭിക്കുക. ആരിലാണ് യഥാർത്ഥത്തിലുള്ള തഖ്വയുള്ളത്? ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ. അല്ലാഹു മനുഷ്യന്റെ കർമ്മങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്നു. പറയുന്നു, മനുഷ്യനും തന്റെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കേണ്ടതാണ്, എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. നന്മയിൽ എത്രത്തോളം ചുവടുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ഇന്നും നാളെയും ഒരുപോലെ ആയിരിക്കരുത്. ആരുടെ ഇന്നും നാളെയും ഒരുപോലെ നന്മയിൽ ഒരു പുരോഗതി കൈവരിച്ചിട്ടില്ല എങ്കിൽ അയാൾ നഷ്ടത്തിലാണ്. മനുഷ്യൻ അള്ളാഹുവിനെ വിശ്വസിക്കുന്നവനും അവനിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവനാണെങ്കിൽ ഒരിക്കലും തന്നെ പാഴായി പോകുകയില്ല. മറിച്ച് അവർ ഒരാൾക്കാരണം ലക്ഷക്കണക്കിന് ജീവൻ രക്ഷപ്പെടുത്തുന്നു. അവിടുന്ന് ഒരു ഉദാഹരണം നൽകുന്നു. ഒരാൾ ഔലിയ അള്ളാഹുവിൽ നിന്നുണ്ടെങ്കിൽ പറയുന്നു, അദ്ദേഹം ഒരു കപ്പലിൽ സഞ്ചരിക്കുകയായിരുന്നു, കടലിൽ കൊടുങ്കാറ്റടിച്ചു. അദ്ദേഹത്തിന്റെ ദുആ മുഖേന ആ കപ്പൽ രക്ഷപ്പെട്ടു. ദുആ സമയത്ത് അദ്ദേഹത്തിന് ഇൽഹാമുണ്ടായി, നിനക്ക് വേണ്ടി നാം അതിനെ രക്ഷപ്പെടുത്തുകയാണ്. അവിടുന്ന് പറയുകയാണ്, എന്നാൽ ഈ കാര്യം കേവലം വെറുതെ നാവ് ചിലവഴിക്കുന്നതിലൂടെ ലഭിക്കുകയില്ല, മറിച്ച് ഇതിനായി പരിശ്രമിക്കേണ്ട ആവശ്യമുണ്ട്. അവിടുന്ന് പറഞ്ഞു, എന്നോടൊപ്പം അള്ളാഹുവിന്റെ വാഗ്ദാനമുണ്ട്, ഇന്നി ഉഹാഫിദു കുല്ല മൻ ഫിദ്ദാർ. എന്നാൽ അതിനായി ആദ്യം തഖ്വ സ്വായത്തമാക്കേണ്ട ആവശ്യമുണ്ട്. എന്റെ ദുആയുടെ സ്വീകാര്യത്തിനായി അവിടുന്ന് പറയുകയുണ്ടായി, സ്വയം തങ്ങളെ ഈ ദുആയുടെ അവകാശികളാക്കി മാറ്റുക. അതിനായി തഖ്വ അനിവാര്യമാണ്. അല്ലാഹു നമുക്ക് ഈ റമദാനിൽ തഖ്വയിലൂടെ നോമ്പെടുക്കാനും ഇബാദത്തുകൾ അനുഷ്ഠിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലും ഈ റമദാൻ അനുഗ്രഹീതമായി തീരട്ടെ ജമാഅത്തിനും, അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കും ലോകത്തിനും. പ്രത്യേകിച്ച് ദുആ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലാഹു പാകിസ്ഥാനിലെ ജമാഅത്തിന്റെ അവസ്ഥകൾ, അത് ഓരോ ദിവസവും അവിടെ കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പിന്റെ കടമ നിറവേറ്റുന്നതോടൊപ്പം തഖ്വയിൽ ചരിച്ചുകൊണ്ട് അതിന്റെ കടമ നിറവേറ്റുന്നവരായി തീരട്ടെ, ദുആയിലേക്ക് ശ്രദ്ധിക്കുന്നവരായി തീരട്ടെ. അതുപോലെ തന്നെ അല്ലാഹു മുസ്ലിങ്ങളോടും കരുണ ചെയ്യട്ടെ, അവരുടെ നേതൃത്വത്തിന്, ലീഡർഷിപ്പിന്, പണ്ഡിതന്മാർക്ക് ബുദ്ധി നൽകുമാറാകട്ടെ, അവർ കാലത്തിന് ഇമാമിനെ വിശ്വസിക്കുന്നവരായി മാറട്ടെ. അതുപോലെ തന്നെ ലോകവും വീണ്ടും ഓരോ ദിവസവും ഓരോ വാർത്ത വന്നു, പുതിയ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിന്റെ അഗ്നി കത്താൻ പോവുകയാണ്. വലിയ ശക്തികൾ, പ്രത്യക്ഷത്തിൽ ഇതാണ് തോന്നുന്നത്, അവർ യുദ്ധത്തിലേക്ക് വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാകുന്നതിന്റെ അടയാളം കാണുന്നില്ല. ഏതായിരുന്നാലും അല്ലാഹു പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക്, അഹമ്മദികളെ ഈ യുദ്ധത്തിന്റെ ദുസ്വാധീനങ്ങളിൽ രക്ഷപ്പെടുത്തുമാറാകട്ടെ, മനുഷ്യ സമൂഹത്തെയും അതിന്റെ ദുസ്വാധീനത്തെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇപ്പോഴും അള്ളാഹുവിന്റെ പക്കൽ ഇവരുടെ പരിഷ്കരണം സാധ്യമാണ് എങ്കിൽ, അതിനുള്ള മറ്റെന്തെങ്കിലും മാർഗം സാധ്യമാണെങ്കിൽ അള്ളാഹു ആ അവസ്ഥ ഉണ്ടാക്കുമാറാകട്ടെ. അവർ അള്ളാഹുവിനെ തിരിച്ചറിയുന്നവരായി മാറട്ടെ, അങ്ങനെ ഈ നാശത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നവരായി തീരട്ടെ.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله عباد الله رحمكم الله ان الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وَادْعُوهُ يَسْتَجِبْ لَكُمْ وَلَذِكْرُ اللَّهِ أَكْبَرُ